2021 ഡിസംബർ 5 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്ന്. മരക്കാർ വലിയ സിനിമകൾ എടുക്കാനുള്ള ധൈര്യമാണ്. നടൻ മോഹൻലാലുമായുള്ള അഭിമുഖം. തയ്യാറാക്കിയത് സുമേഷ് മധു, വായിച്ചത് രമ്യ. 625 സ്ക്രീനുകളിൽ കളിക്കാൻ പാകത്തിന് ഒരു സിനിമ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ബ്രഹ്മാണ്ഡ ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ. കോവിഡ് കാല പ്രതിസന്ധികൾ തരണം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ സിനിമ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ഏറെ കാലം അടച്ചിട്ട തിയേറ്ററുകൾക്ക് പുതിയ ഊർജം കൂടിയാണ് നിറഞ്ഞു കവിഞ്ഞ തിയേറ്ററുകൾ. മരക്കാർ സഞ്ചരിച്ച വഴികളിലൂടെ നേരത്തെ തീരുമാനിക്കാതെ ചിത്രത്തിൽ വന്നു ചേർന്ന ആകസ്മികതകളെ കുറിച്ച്, തലമുറകളുടെ കൂടിച്ചേരലിനെ കുറിച്ച് മലയാളികളുടെ ഹൃദയ താരം മോഹൻലാൽ സംസാരിക്കുന്നു. മലയാളി പ്രേക്ഷകർ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയല്ലോ. തീർച്ചയായും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് തിയേറ്ററുകളിൽ എത്തിയത്. അതുകൊണ്ടാണല്ലോ എല്ലാവരും 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി. സിനിമ തിയേറ്ററിൽ തന്നെ കളിക്കണം എന്നൊക്കെ ഒരുപാട് പേര് അവകാശപ്പെട്ടു. തീർച്ചയായും ആ കാത്തിരിപ്പിന് ഫലം ഉണ്ടായി. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇത്രയും നാൾ സിനിമ ഹോൾഡ് ചെയ്ത് വെച്ചതും. ലാലേട്ടന്റെ സിനിമ ഇറങ്ങുമ്പോൾ വലുതാകുന്നത് ലാലേട്ടന്റെ സ്റ്റാർഡം മാത്രമല്ല, മലയാള സിനിമ കൂടിയാണ്. അത് എത്രത്തോളം ഉത്തരവാദിത്തം കൂട്ടുന്നുണ്ട്? ഉത്തരവാദിത്തമല്ല, അത്തരം സിനിമ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയും അതിലും വലിയ സിനിമകൾ എടുക്കാനുള്ള ഒരു ധാരണ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വലിയ സിനിമകൾ എടുക്കാനുള്ള ധൈര്യമാണ് തരുന്നത്. ദൃശ്യത്തിന് ശേഷം ലൂസിഫർ ആയാലും ബറോസ് ആയാലും എമ്പുരാനായാലും ഒക്കെ എടുക്കാനുള്ള ധൈര്യം ഇതിൽ നിന്ന് കിട്ടുന്ന ധൈര്യം തന്നെയാണ്. ഒരുപാട് ഭാഷയിൽ റീമേക്ക് ചെയ്ത സിനിമയാണ് ദൃശ്യം. മരക്കാർ അതുപോലെ റീമേക്ക് ചെയ്യാൻ സാധിക്കില്ല. സിനിമയ്ക്ക് ചൈന വലിയൊരു മാർക്കറ്റാണ്. ദൃശ്യം പോലെ മറ്റ് സിനിമകൾ മൊഴിമാറ്റം നടത്തി മറ്റു ഭാഷകളിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയാൽ സന്തോഷമാണ്. എന്റെ സിനിമ മാത്രമല്ല, വേറെ ഒരുപാട് സിനിമയ്ക്കും ഈ സാധ്യതയുണ്ടാകും. എഴുതി വെച്ചത് അതുപോലെ ചെയ്യാതെ അതിന്റെ വസ്തുതകൾ പരിശോധിച്ച് സിനിമ ചെയ്യാം എന്ന് തോന്നിയിട്ടില്ലേ? ഒരു അക്കാഡമിക് ഡോക്യുമെന്റേഷൻ ഒന്നുമല്ലല്ലോ ഈ സിനിമ. ഒരു കഥ പറയുന്നത് പോലെയാണ് ഈ സിനിമ. ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്ര പുരുഷന്റെ കഥ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാനറിസം, രീതികൾ, അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഈ സിനിമയ്ക്ക് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സുഹൃത്തുക്കളായ അച്ഛന്മാരുടെ സിനിമ, സംവിധായകനും നായകനും ഇരുവരുടെയും മക്കൾ ഒന്നിക്കുന്ന സിനിമ, സുരേഷ് കുമാറിന്റെ മകൾ കീർത്തിയും ഒപ്പമുണ്ട്. ഈ ഒരു കാസ്റ്റിംഗ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണോ അതോ അങ്ങനെ സംഭവിച്ചു പോയതാണോ? തീർച്ചയായും അതങ്ങനെ സംഭവിച്ചു പോയതാണ്. നമ്മൾ ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവരാരും തന്നെ സിനിമയിലില്ല. പ്രണവായാലും കീർത്തി ആയാലും നമ്മൾ നിർബന്ധിച്ചാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. കല്യാണി ഇങ്ങോട്ട് വന്ന് പറയുകയായിരുന്നു. അവർക്ക് അനുയോജ്യമായ കഥാപാത്രം ഉണ്ടായി. അപ്പോൾ അവർക്കും താല്പര്യമുണ്ടായി ഈ സിനിമയിൽ അഭിനയിക്കാൻ. അങ്ങനെ സംഭവിച്ചതാണ്. 2 വർഷം മുമ്പ് തീർത്തു വെച്ച സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? എഡിറ്റിംഗിലോ സൗണ്ട് ഡിസൈനിങ്ങിലോ അങ്ങനെ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? തീർച്ചയായും ഈ 2 വർഷം കൊണ്ട് അതിനെ ബെറ്റർ ആക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞ് പ്രിയന്റെ സ്റ്റുഡിയോയിൽ പുതിയ സംവിധാനങ്ങൾ വന്നപ്പോൾ നമ്മളത് വീണ്ടും മിക്സ് ചെയ്തു, വീണ്ടും സിനിമ എഡിറ്റ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. 2 വർഷം കൊണ്ട് ആ സിനിമയെ കൂടുതൽ കൂടുതൽ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം പോലും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ലാലേട്ടന്റെ കുട്ടിക്കാലം അഭിനയിച്ചത് അപ്പുവാണ്. എപ്പോഴെങ്കിലും ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ലാലേട്ടൻ പോയിരുന്നോ? ഇല്ല, പോയിരുന്നില്ല. ഞാൻ ആ സമയത്ത് വേറൊരു ഷൂട്ടിങ്ങിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഷോട്ടുകളൊന്നും തന്നെ ഇല്ലല്ലോ. എന്റെ ചെറുപ്പമാണ് അപ്പു ചെയ്യുന്നത്. പിന്നീട് സിനിമ ഡബ് ചെയ്തപ്പോഴാണ് അപ്പു അഭിനയിച്ച ഭാഗങ്ങൾ ഞാൻ കണ്ടത്. അല്ലാതെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. ചെറുപ്പകാലം അപ്പു തന്നെ ചെയ്യണം എന്നത് ആരുടെ തീരുമാനമായിരുന്നു? പ്രിയൻ സാറിന്റെ ആയിരുന്നോ ലാലേട്ടന്റേതായിരുന്നോ പ്രിയദർശന്റേതായിരുന്നോ? എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ ചോദിച്ചു നോക്കൂ. അങ്ങനെ പ്രിയദർശനാണ് ചോദിച്ച് അപ്പുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. ഒഴുക്കിനൊപ്പം സിനിമയ്ക്കൊപ്പം അങ്ങ് പോകുന്നതാണോ? നമ്മൾ ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. ശശികുമാർ, തമ്പി കണ്ണന്താനം എന്നിവരുടെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭരതേട്ടന്റെയോ അരവിന്ദേട്ടന്റെയോ പത്മരാജന്റെയോ സിനിമകളൊക്കെ ചെയ്തിരുന്നു. പണ്ടുകാലം മുതൽ എനിക്കങ്ങനെ ഒരു ഭാഗ്യമുണ്ടായിരുന്നു. പ്രിയദർശന്റെയും സത്യൻ അന്തിക്കാടിന്റെയും സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഷാജി എൻ കരുണിന്റെ സിനിമയും ചെയ്തിട്ടുണ്ട്. പണ്ടുകാലം മുതൽ ഞാൻ ഇന്നപ്പോലുള്ള സിനിമകളെ ചെയ്യുള്ളൂ എന്നല്ല, എന്റെ പ്രായത്തിലും കൂടിയ 90 വയസ്സായിട്ടുള്ള കഥാപാത്രം പരദേശിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മരക്കാറിൽ അഭിനയിച്ചിട്ട് ദൃശ്യം 2 ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ശേഷം ബ്രോഡാഡി, എമ്പുരാൻ, ബറോസ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നതും ഭാഗ്യം തന്നെയാണ്. ബോക്സിംഗ് പശ്ചാത്തലമാക്കി അനൗൺസ് ചെയ്ത സിനിമ എന്ന് പ്രതീക്ഷിക്കാം. പ്രിയദർശനാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് 2 ഹിന്ദി സിനിമകൾ ഉണ്ട്. അത് കഴിഞ്ഞായിരിക്കും, കാരണം കോവിഡ് കാരണം എല്ലാ സിനിമകളും മുന്നോട്ട് നീങ്ങി പോയിരിക്കുകയല്ലേ. 2022 ലോ 2023 ലോ പ്രതീക്ഷിക്കാം.